പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി 66-ാം ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താഭാഗം വെളിപ്പാട് പുസ്തകം 3:21 തിരുവചനമാണ്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. വേദപുസ്തകത്തിൽ ജയിക്കുന്നവർക്കായി കരുതി വച്ചിരിക്കുന്ന അനവധി പ്രതിഫലങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയും. അവയിൽ ഏറ്റവും ഉന്നതമായതത്രേ കർത്താവിനോടുകൂടെ അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുക എന്നുള്ളത്. സ്തോത്രം. നാം കഴിഞ്ഞ 65 ക്ലാസ്സുകളിലായി ബൈബിളിലെ ഉൽപ്പത്തി മുതൽ സ്തോത്രം വെളിപ്പാട് വരെയുള്ള പുസ്തക പഠനം പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മെ ഇന്ന് ഈ നല്ല വൈകുന്നേരം സഹായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ സ്തോത്രം പുസ്തകങ്ങളൊക്കെയും ഈ പഠനത്തോട് നിങ്ങൾ കാണിച്ച എല്ലാ നല്ല പ്രതികരണത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്തുവിനെ വ്യക്തമാക്കിയിരിക്കുന്നത് മടങ്ങി വരുന്നവൻ എന്നുള്ള നിലയിലാണ്. അതിൻ്റെ മുഖവരയായി നമുക്ക് പറയാൻ കഴിയും, മനുഷ്യർക്ക് വേണ്ടി ദൈവം നൽകിയ വേദപുസ്തക വെളിപ്പാടുകൾ ഈ അവസാന പുസ്തകം കൊണ്ട് പൂർത്തീകരിക്കപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം ബൈബിളിൻ്റെ ആരംഭ ഗ്രന്ഥമായിരിക്കുന്നത് പോലെ വെളിപ്പാട് പുസ്തകം ബൈബിളിൻ്റെ അന്തിമ ഗ്രന്ഥമായിരിക്കുന്നു. ഭാവികാല സംഭവങ്ങളെയും ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, അവൻ്റെ ഭരണം, നിത്യമായ വാസം എന്നീ കാര്യങ്ങളെയും സവിസ്തരം ഈ അവസാന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പുസ്തകത്തിൽ സ്തോത്രം അനേക കാര്യങ്ങളുടെ നിവർത്തീകരണം കാണാൻ കഴിയുന്നു. ഉൽപ്പത്തിയിൽ ആരംഭിച്ച് മറ്റു പുസ്തകങ്ങളോട് തുടർന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിവർത്തിക്കപ്പെട്ടിരിക്കുന്ന 8 കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് പ്രധാനമായും കാണാൻ കഴിയും. 1, സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ഉൽപ്പത്തിയിൽ ആരംഭിച്ച് വെളിപ്പാടിൽ പൂർത്തീകരിക്കപ്പെടുന്നു. മനുഷ്യൻ, സൃഷ്ടിപ്പ്, വീഴ്ച, രക്ഷ എന്നിവയുടെ പൂർത്തീകരണമാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. പാപം, അതിൻ്റെ കാരണം, ശാപം, സങ്കടം, പാപത്തിൻ്റെ സ്തോത്രം, ശമ്പളം എന്നിവയെക്കുറിച്ച് വ്യക്തമാക്കുകയാണ്. സാത്താൻ്റെ സ്വഭാവം, സാത്താൻ്റെ വീഴ്ച, സാത്താൻ്റെ നാശം ഈ പുസ്തകം വ്യക്തമാക്കുന്നു. രാഷ്ട്രങ്ങൾ, അനുസരണക്കേട്, മതങ്ങൾ, അവിടെ പര്യവസാനം എന്നീ പുസ്തകം വ്യക്തമാക്കുന്നു. ഇസ്രായേൽ, തെരഞ്ഞെടുക്കുന്നു, അനുഗ്രഹം, ശിക്ഷണം, അവസാനം എന്ത് എന്നീ പുസ്തകം വ്യക്തമാക്കുന്നു. വാഗ്ദത്ത മശിഹ, മശിഹയുടെ വേല, ഭരണം, നിത്യകാലം എന്ന് വെളിപ്പാട് പുസ്തകം വ്യക്തമാക്കുന്നു. 8 രാജ്യം, അതിൻ്റെ വാഗ്ദത്തങ്ങൾ, വിവിധ പരിപാടികൾ എന്നിവയെക്കുറിച്ചും അതിൻ്റെ പൂർത്തീകരണം നമുക്ക് കാണുവാൻ കഴിയുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. സ്തോത്രം. 96 റോമിൽ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലം 81-96 ആയിരുന്നു. ഈ കാലഘട്ടത്തിൽ പത്മോസിലിരുന്നാണ് യോഹന്നാൻ ഈ പുസ്തകം എഴുതിയത്. പുസ്തകത്തിൽ നിന്ന് തന്നെ എഴുത്തുകാരൻ യോഹന്നാൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 1 Corinthians 4:9 വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നു. 22:8 ഇദ്ദേഹം അപ്പസ്തോലനും പ്രവാചകനുമാണെന്ന്, 22:9 നേതാവും ഏഷ്യാമൈനറിലെ എല്ലാ സഭകൾക്കും സുപരിചിതനുമായിരുന്നു എന്ന് 1 Corinthians 4 എഴുതിയിരിക്കുകയാണ്. വെളിപ്പാടിലെ ക്രിസ്തുവിനെ കുറിച്ച് ഒരു വാക്കൂടെ പറയട്ടെ. വെളിപ്പാട് പുസ്തകം യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. അവൻ്റെ മഹത്വം, ജ്ഞാനം, ശക്തി, സഭയുടെ മേലുള്ള അവൻ്റെ അധികാരം, ലോകത്തെ നീതിയാൽ ന്യായം വിധിപ്പാനുള്ള അവൻ്റെ ശക്തി എന്നിവ ഈ പുസ്തകത്തിലൂടെ വെളിപ്പെടുന്നു. ഈ പുസ്തകത്തെ ഒരു വിഭജനം ചെയ്ത് പഠിക്കുമ്പോൾ 1 Corinthians 1:8 അതിൻ്റെ മുഖവരയും, ആ 1 Corinthians തന്നെ 9-20 യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടതിനെ കുറിച്ചും, ആ സ്തോത്രം കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, ജഡത്തിൽ വെളിപ്പെട്ടതിനെ കുറിച്ച്, അവൻ്റെ മരണം, അവൻ്റെ പുനരുത്ഥാനം, അവൻ്റെ സ്വർഗാരോഹണം, അവൻ സ്വർഗത്തിൽ പരമാധികാരിയായി വാഴുന്നതിനെ കുറിച്ചൊക്കെയും അവിടെ വ്യക്തമാക്കുന്നു. അതുപോലെ 3 ഇപ്പോഴുള്ളതിനെ കുറിച്ച് അവിടെ പറയുന്നു. ഇപ്പോഴുള്ളത് സ്തോത്രം ഏഷ്യാമൈനറിലുള്ള 7 സഭകളും ആ സഭയ്ക്കുള്ള ദൂത് ഇപ്പോൾ നൽകുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നു. നാലാമതായി വരുവാനുള്ളതിനെ കുറിച്ച് വ്യക്തമാക്കുന്നു. വരുവാനുള്ളതിൽ ഒന്നാമത്തത് മഹോപദ്രവ കാലവും അപ്പോൾ സംഭവിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. വരുവാനുള്ളത് രണ്ടാമത്തത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഭരണമാണ്. വരുവാനുള്ളതിൽ മൂന്നാമത്തത് നിത്യതയിൽ ഏതവസ്ഥയിലായിരിക്കുമെന്ന് ഉദാഹരണമായി പുതിയ യെരുശലേം താഴേക്ക് വരുന്നതും പുതിയ യെരുശലേമിന്റെ വിവരണം, പുതിയ യെരുശലേമിന്റെ സന്തോഷം എന്നിവ അവിടെ കാണുവാൻ തക്കാൻ കഴിയുന്നു. അത് സ്തോത്രം. നാലാമതായി ഉപസംഹാര വാക്യങ്ങൾ 22 അധ്യായത്തിന്റെ 6 മുതൽ 21 വരെയും നമുക്ക് കാണുവാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ജയിക്കുന്നവനെ ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. പ്രിയപ്പെട്ടവനെ, ലവോദിക സഭയ്ക്കെഴുതിയ ദൂതിൻ്റെ സ്തോത്ര അവസാന ഭാഗമാണ് നാം ഇന്ന് ചിന്താവിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ലവോദിക സഭയെ നാം ഒന്ന് ആഴത്തിൽ പഠിക്കുമ്പോൾ വീണ്ടെടുപ്പുകാരൻ കർത്താവും ആത്മമണവാളനും പ്രാണപ്രിയനും സഭയുടെ പ്രത്യാശയുമായിരിക്കുന്ന കർത്താവ് ലവോദിക സഭയിൽ നിന്നും പുറത്തായിരിക്കുന്ന വേദനാജനകമായ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ യേശു കർത്താവ് പുറത്താണെങ്കിലും അവിടെ ഒന്നിനും മുട്ടില്ലെന്നാണ് അവർ പറയുന്നത്. നഗ്നരായിരുന്നിട്ടും അവരെല്ലാം ഉള്ളവരായിട്ട് കുരുടനും ഹലലിയ, നഗ്നനും കുരുടനും ഹലലിയ സ്തോത്രമൊക്കെ ആയിരുന്നിട്ടും അവരത് തിരിച്ചറിയാതെ എല്ലാം ഉള്ളവരെ പോലെ അവർ ജീവിതം നയിക്കുകയാണ്. കർത്താവ് പുറത്തു നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഹലലിയ, ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിലെ ലവോദിക സഭയ്ക്ക് ദൈവം ദൂത് നൽകുമ്പോൾ ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകുമെന്നാണ് വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിന്റെ സിംഹാസനത്തിന്റെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള വരം ലഭിക്കേണ്ടതിന് വേണ്ടി അപ്പസ്തോലനായ സ്തോത്രം യോഹന്നാനും ഹലലിയ സ്തോത്ര യാക്കോബിനും അതിനുള്ള സ്തോത്രം ഈ അവസരം നൽകണമേ എന്ന് സ്തോത്രം അവരൊരിക്കൽ ചെന്ന് ചോദിക്കുന്നു. അതോടൊപ്പം അവരുടെ അമ്മ സ്തോത്ര എന്ന് യേശു കർത്താവിനോട് ചോദിക്കുന്നു, എൻ്റെ ഈ മക്കൾ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഇടത്തും വലത്തും ഇരിക്കേണ്ടതിന് സ്തോത്രം വരം നൽകണമേ എന്ന് മത്തായി സുവിശേഷം 20:23 തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവർക്ക് അവന്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന ദർശനമേ പ്രാപിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ നിത്യതയിൽ അവന്റെ ഇടത്തും വലത്ത് മാത്രമല്ല, അവന്റെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള ഒരു സീറ്റ് കൂടെ ദൈവം അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് വെളിപ്പാട് പുസ്തകത്തിലൂടെ നമുക്ക് വ്യക്തമാകാൻ കഴിയുന്നത്. ഈ കാലത്ത് ജീവിക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, നമുക്ക് ഏറ്റവും കൂടുതൽ ജയാളികളാകാൻ കഴിയുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഏറ്റവും വലിയ പ്രതിഫലം ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, ഈ കാലത്തെ സഭയിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ ഭാഗ്യപദവി പരമാവധി ഉപയോഗിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. രാവിലെ യേശു നമ്മുടെ കൂടെ ഉണ്ടെന്ന്, മധ്യാഹ്നത്തിൽ യേശു കൂടെ ഉണ്ടെന്ന്, സായാഹ്നത്തിൽ യേശു കൂടെ ഉണ്ടെന്ന്, രാത്രിയിൽ യേശു കൂടെ ഉണ്ടെന്ന്, ആരാധന സ്ഥലത്ത് യേശു കൂടെ ഉണ്ടെന്ന്, ഭവന പ്രാർത്ഥനയിൽ യേശു കൂടെ ഉണ്ടെന്ന്, ഓഫീസിൽ യേശു കൂടെ ഉണ്ടെന്ന്, യാത്ര ചെയ്യുമ്പോൾ യേശു കൂടെ ഉണ്ടെന്ന്, വിശ്രമിക്കുമ്പോൾ യേശു കൂടെ ഉണ്ടെന്ന്, ജീവിതത്തിന്റെ എല്ലാ വഴികളിലും എന്റെ വീണ്ടെടുപ്പുകാരനും എന്റെ കർത്താവും എന്റെ സർവസ്വമായ പ്രാണപ്രിയൻ എന്റെ കൂടെ ഉണ്ടെന്ന് ആരുറപ്പാക്കുന്നു? ഹല്ലേലൂയ, അവനെ മാനിക്കാൻ സ്വർഗത്തിലെ ദൈവം സ്വർഗം ചായച്ച് ഇറങ്ങി വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇത് ദുഷ്കാലമാകാൻ സമയം തക്കത്തിൽ ഉപയോഗിപ്പിക്കുന്ന എഴുതിയിരിക്കുന്നത് പോലെ ഈ ദുഷ്കാലത്ത് നമുക്ക് നമ്മുടെ പ്രാണപ്രിയനോട് പറ്റിച്ചേർന്നുള്ള ആത്മീയജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും ധാരാളമായി കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ 66 ഭാഗമായി ഈ ബൈബിൾ സ്റ്റഡി ഇവിടെ കൊണ്ട് നിർത്തുകയല്ല. ഹല, കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസം മുതൽ ഹലലിയ സങ്കീർത്തനങ്ങളിൽ ദൈവശബ്ദം എന്നുള്ള പേരിൽ സങ്കീർത്തനങ്ങളുടെ ഒരു പഠനം തുടർമാനമായി നടത്തുവാൻ കർത്താവിന്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഈ വചന പഠനങ്ങളിലൂടെ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന നിങ്ങളിൽ നിന്നുള്ള കൂടുതൽ പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. സങ്കീർത്തന പഠനം നമുക്കും വരുംകാലത്ത് ദൈവസഭയ്ക്കും വളരെ പ്രയോജനകരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, കഴിഞ്ഞ 67 ക്ലാസ്സുകളിലായി 66 പാർട്ടായിട്ട് വേദപുസ്തകം മുഴുവനും ഒന്ന് ചിന്തിച്ചു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് പഠിക്കുവാനും ഞങ്ങൾക്ക് കൃപ തന്നതുകൊണ്ട് സ്തോത്രം. ഈ പുസ്തകം വായിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഈ തിരുവചന പഠനം ഇത് ശ്രദ്ധിക്കുന്ന ഏവർക്കും വലിയ അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ കർത്താവ് നിറയ്ക്കണം, ഒരുമിച്ച് അനുഗ്രഹിക്കുക. അങ്ങനെ ദാസനാടിയൻ രോഗത്തിലുള്ളവർ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബലഹീനരായിട്ടുള്ള ബലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അശക്തരായവരുടെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏകാഗ്രികളായവർക്ക് കൂട്ടായ്മ ഒരുക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭയത്തിലായിരിക്കുന്നവരുടെ ഭയം നീങ്ങിപ്പോകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവിക സ്വാതന്ത്ര്യം ഓരോരുത്തരും കർത്താവ് കൽപ്പിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് സകല മംഗങ്ങൾക്കും നൽകുക. കൃപയാൽ നിറയ്ക്കുക. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.